ദില്ലിയിലെ കൂട്ടബലാത്സംഗ കേസിൽ 4 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച പ്രത്യേക കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വധശിക്ഷ വേണമോ വേണ്ടയോ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച നടത്തുന്നത്. ലോകമാകസകലം ഒരു പ്രധാന ചർച്ചയായിട്ടുള്ള വിഷയമാണ് വധശിക്ഷ സംബന്ധിച്ചുള്ളത്. വധശിക്ഷ നൽകണമെന്ന് ഒട്ടേറെ രാജ്യങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിയമ വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ വധശിക്ഷയ്ക്കെതിരെ ശക്തമായി മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റും രംഗത്തെത്തുന്നുമുണ്ട്. ഈ ദില്ലി കൂട്ടബലാത്സംഗ കേസിലെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചകൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കൂടുതൽ സജീവമായിരിക്കുകയാണ്. എന്തായാലും ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു എന്ന കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാനായി സോഷ്യൽ വർക്കറായിട്ടുള്ള സോജൻ ചേനാത്ത് സിഡ്നിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഇതിന്റെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി മനഃശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ മനോജ് കുമാർ മെൽബണിൽ നിന്ന് ചേരുന്നു. സാമൂഹ്യ രംഗത്ത് സജീവമായിട്ടുള്ള ശ്രീ ജോസ് ജോർജ് ജോസഫ് അഡലൈഡിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ബിനു കുരുവിള, വനിതകളുടെ പ്രതിനിധിയായി ബിനു കുരുവിളയും ഈ ചർച്ചയിൽ സിഡ്നിയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ആദ്യം തന്നെ ബിനുവിനോട് തന്നെ ഇത് ചോദിക്കാം. കാരണം ഒരു ഡൽഹി കൂട്ടബലാത്സംഗ കേസിലെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച നടത്തുന്നത്. ഈ ഒരു വധശിക്ഷ നൽകണമെന്ന് വളരെ ശക്തമായിട്ടുള്ള ആവശ്യം ഡൽഹിയിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു കേസിൽ വധശിക്ഷ നൽകിയതിനെ ബിനു അനുകൂലിക്കുന്നുണ്ടോ?
ഞാൻ ഇതിനെ ആദ്യം മുതൽ, അതായത് ഈ കേസ് നമ്മൾ ആദ്യം കേട്ട് തുടങ്ങിയപ്പോ മുതൽ, ആദ്യത്തെ എന്റെ ഒരു ഒരു അപ്രോച്ച് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, വധശിക്ഷ, അതായത് അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു. അതൊരു പക്ഷേ നമ്മുടെ വികാരപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എടുത്ത, അല്ലെങ്കിൽ ഒരു ചിന്തിച്ച ഒരു അവസ്ഥയായിരുന്നിരിക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമം കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണമെന്ന് അന്ന് മുതൽ ആലോചിച്ചിരുന്നു. അപ്പം ഇപ്പം നമ്മൾ അതിന്റെ വിധി വന്നപ്പോഴും എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. അവർക്ക് ഇന്ത്യൻ ശിക്ഷ അനുവദിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്, ഞാൻ അതിനെ ശക്തമായി അനുകൂലിക്കുകയാണ് ഇപ്പോഴും.
സോജൻ, താങ്കൾക്ക് എന്താണ്, സോഷ്യൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സോജൻ, താങ്കൾക്ക് ഇതേ അഭിപ്രായം തന്നെയാണോ ഉള്ളത്, വധശിക്ഷയെ അനുകൂലിക്കുന്ന ഒരു അഭിപ്രായം തന്നെയാണോ?
സമൂഹത്തില് ഹാർഡ് പണിഷ്മെന്റ് എപ്പോഴും ഒരു നല്ല ഡയറക്ഷൻ കൊടുക്കും. എന്നാൽ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാത്തതും എന്നാൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതുമായ പല കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാത്ത ഒരു സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഡെത്ത് പെനാൽറ്റി ബിനു പറഞ്ഞതിനോട് ഞാൻ ഖണ്ഡിക്കുകയല്ല, നേരെ തിരിച്ച് അത് നമ്മുടെ പ്രോബ്ലത്തെ ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആളുകളെല്ലാം സ്ട്രീറ്റിൽ വന്നു അവരുടെ വികാരങ്ങളും, അല്ലെങ്കിൽ ഒരു വികാരത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് ഈ കേസ് ഒരു പ്രയോറിറ്റിയിൽ എടുത്തു, ഇതിന്റെ സ്പെഷ്യൽ കോർട്ട് നിയോഗിച്ചു, അങ്ങനെ ഒരു റിസൾട്ട് വന്നതാണ്. അപ്പം എന്റെ ഒരു ചിന്തയിൽ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഹാർഷ് പണിഷ്മെന്റും ഫാസ്റ്റ് വിധി തീർപ്പും അങ്ങനെ ഒരു ഇതിലാണെങ്കിൽ അത് എനിക്ക് തോന്നുന്ന ഒത്തിരി ഒത്തിരി വ്യത്യാസം വരുന്നു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഡെത്ത് സെന്റൻസ് ഇല്ലെങ്കിൽ അതൊരു ഒരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ശ്രീ ജോസ് ജോർജ് ജോസഫ്, താങ്കളും സാമൂഹ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് തോന്നിയിട്ടുള്ളത്?
എന്റെ അഭിപ്രായം, ഞാൻ ഈ ഒരു കേസിനെ മാത്രം ആസ്പദമാക്കി സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഈ ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ വധശിക്ഷ എന്നുള്ളത് ഒരു കാരണവശാലും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ആ രീതിയിൽ ഉള്ളതായ രാജ്യങ്ങളും അനുകൂലമായി നിൽക്കുന്നതായ രാജ്യങ്ങളിലും കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയുകയോ ഇത്തരം ശിക്ഷകൾ നടപ്പാക്കുന്നത് കൊണ്ട് കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കപ്പെടാനോ സാധിക്കാതിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കൺമുൻപിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ വധശിക്ഷ ശാശ്വതമായ കുറ്റകൃത്യങ്ങളിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുന്നതിന് ഒരു പരിഹാരമല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ലോകത്ത് നിന്ന് തന്നെ വധശിക്ഷ നിർത്തലാക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
ഇതിന്റെ ഒരു മനഃശാസ്ത്രപരമായ വശം കൂടിയുണ്ട്. കാരണം ശിക്ഷ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ കുറ്റം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി, അവരിൽ മാനസികമായി ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ മനോജ് കുമാർ, ഈ വധശിക്ഷ എന്ന ഒരു ശിക്ഷാവിധി, ശിക്ഷ എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ എത്രത്തോളം സഹായകമാകുന്നുണ്ട്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്?
എന്റെ അഭിപ്രായത്തിൽ ശിക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ ഒരു കാര്യമാണ്. എന്നാൽ സിവിയറിറ്റി ഓഫ് പണിഷ്മെന്റ് എത്രമാത്രം കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നു എന്നതിനെ കുറിച്ച് ഉള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതിൽ കാണുന്നത് വധശിക്ഷ പ്രത്യേകിച്ച് ലൈഫ് ഇംപ്രിസൺമെന്റ് അങ്ങനെയുള്ള മറ്റ് ശിക്ഷാരീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള എവിഡൻസ് അല്ല നമുക്ക് കാണുന്നത്. ഹാവിംഗ് സെഡ് ദാറ്റ്, തീർച്ചയായിട്ടും ഈ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റില് ഡൽഹിയിലെ കൂട്ടബലാത്സംഗം എന്ന ഈ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ നമ്മൾ കാണുമ്പോൾ ആദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു വികാരം അവർക്ക് വധശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ്. അതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്, നമുക്ക് ഒരു നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് തോന്നുന്നതാണ്. ഒരു സോഷ്യൽ മൂവ്മെന്റ് തന്നെ ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ ഒരു റാഷണൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ, നേരത്തെ സംസാരിച്ച ജോർജ് പറഞ്ഞതുപോലെ തന്നെ ഡെത്ത് പെനാൽറ്റി എസ് സച്ച് ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു ഡിസ്കഷൻ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു ചർച്ച വളരെ പ്രസക്തമാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
തീർച്ചയായും. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഒരു കണക്കുകൾ ഉണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം ലോകത്തിലെ 140 രാജ്യങ്ങൾ വധശിക്ഷ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് ഉൾപ്പെടുന്നുണ്ട്. അത് കാരണം ഓസ്ട്രേലിയ 1984 വധശിക്ഷ നിരോധിച്ചിരുന്നു. ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളുമെല്ലാം തന്നെ വധശിക്ഷ നിരോധിച്ചിരിക്കുകയാണ്. വധശിക്ഷ അനുവദിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയ്ക്കും പുറമെ അമേരിക്ക, പാകിസ്ഥാൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ എന്നിവയെല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ഒരു ആദ്യ ചോദ്യത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ബിനു മാത്രമാണ് ശക്തമായി വധശിക്ഷ ഈ കേസിൽ വേണമെന്ന് വാദിക്കുന്നത്. ബിനു, ഇപ്പോൾ ബാക്കി എല്ലാവരും പറഞ്ഞ ഒരു അഭിപ്രായം കേട്ട് കഴിഞ്ഞു. ബിനുവിന് ഇതിനോടൊരു മറുപടി, ബിനുവിന് എന്താണ് പറയാനുള്ളത്?
ബിജു, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇത്രയും, അതായത് ഞാൻ, എനിക്ക് ലോ അതിനെ അതിനെപ്പറ്റിട്ടൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഇതുവരെ സ്ത്രീകൾക്ക് അതിക്രമങ്ങൾ ഇന്ത്യയിൽ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു കേസുകളും, അതായത് 80s-ലും 70s-ലും ഒക്കെ ഗ്യാങ് റേപ്പിൽ പെട്ടിട്ടുള്ള സ്ത്രീകള് അവരുടെ അനുഭവം പറഞ്ഞേക്കുന്നത് പോലീസുകാർ വന്നിട്ട് അവരെ ഹരാസ് ചെയ്യണം. അപ്പം അവർ കേസ് കൊടുക്കാനായിട്ട് തുനിയുമ്പോൾ ഈ ഒരു ഹരാസ്മെന്റ് കാരണം അവര് കേസ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പം ഞങ്ങൾക്കൊരു പരാതി ഇല്ലാന്ന് എഴുതി കൊടുത്തിട്ട് അവര് വിഡ്രോ ചെയ്ത് തിരിച്ചു വരികയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് എത്രമാത്രം, അല്ലെങ്കിൽ നിഷ്ഠുരമായിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ സ്ത്രീകളോട് എത്ര അപമര്യാദയായിട്ട് പെരുമാറിയിട്ടാണ് ശിക്ഷാവിധികൾ ഒന്നും അതിനെ ബാക്കപ്പ് ചെയ്യുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇത്, ഈ കേസ് ഇതൊരു പാഠമാവണം എല്ലാവർക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വധശിക്ഷ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്.
തീർച്ചയായും ബിനു, വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു പോയിന്റാണ് ബിനു പറഞ്ഞത്. ഡോക്ടർ മനോജ് കുമാർ, ഇത്രയും കാലത്തെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നോക്കുകയാണെങ്കിൽ, ഒരുപാട് ശിക്ഷാവിധികൾ വന്നിട്ടുണ്ട്, ഒരുപാട് പേരെ തടവിലാക്കിയിട്ടുണ്ട്, പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കുറയുന്നില്ല. ഇതൊരു പാഠമാകണം എന്ന് ബിനുവിനെ പോലുള്ള സ്ത്രീകൾ പറയുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുമോ?
തീർച്ചയായിട്ടും ഇല്ല. ഞാൻ, എനിക്ക് അതിന്റെ ഒരു വികാരം വളരെ നന്നായിട്ട് മനസ്സിലാക്കാം. കാരണം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം വളരെയധികം നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ് ഉണ്ട് സ്ത്രീകൾക്ക്. ആ ഒരു കോണ്ടെക്സ്റ്റില് ഇത്തരം ശിക്ഷാരീതികള് ഒരു ഇമ്പാക്ട് ഉണ്ട്. തീർച്ചയായിട്ടും ഇത്രം അതിക്രൂരമായ രീതിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുണ്ടായ സാഹചര്യത്തിന് ഈ ഒരു പണിഷ്മെന്റ് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാം. എന്നാൽ എന്റെ അഭിപ്രായത്തില് ഇത്തരം ഒരു പണിഷ്മെന്റ് വധശിക്ഷ കൊടുത്തുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കെതിരെയായി നടക്കുന്ന അക്രമങ്ങൾക്ക് അവസാനമാകുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വധശിക്ഷ കൊടുത്തു, അതിനുശേഷം എല്ലാം മറന്നുപോയി. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ നാട്ടില് എന്തുകൊണ്ട് സ്ത്രീകൾക്കെതിരെ ഈ ഒരു അക്രമം വളർന്നു വരുന്നത്? ചെറുപ്പം മുതലേ കുട്ടികളെ തന്നെ നമ്മള് ഇപ്പൊ നമുക്കറിയാം, പല ഫാമിലീസിലും ആൺകുട്ടികൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നു, പെൺകുട്ടികൾക്ക് അത്ര പ്രിഫറൻസ് ഇല്ല. അതുപോലെ പെൺകുട്ടിയാണെങ്കിൽ ഭ്രൂണഹത്യ നടത്തുന്നു. ആ ഒരു സോഷ്യൽ ചേഞ്ച് വരണം, എന്നാലാണ് ആ ഒരു സ്ത്രീകൾക്കെതിരെയുള്ള അക്രമത്തിൽ മാറ്റം വരുള്ളൂ. അതിന് നിയമം ഒരു പരിധിവരെ സഹായിക്കും, എന്നാൽ നിയമത്തിന് ഉപരിയായി തന്നെ നമുക്കൊരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാനായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇതൊക്കെ ഗവൺമെന്റ് ഭാഗത്തു നിന്നും എല്ലാ അതോറിറ്റീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു കേസ് പറയല്ല, ഇപ്പൊ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ, ചില സന്ദർഭങ്ങളിൽ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേറെ പല ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവാം. അയാളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾ വളർന്നു വന്നതുകൊണ്ടോ അയാളുടെ പ്രത്യേക എക്സ്പീരിയൻസസിൽ നിന്ന് അയാള് ആ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായിരിക്കാം. അതിന് ഒരുപാട്
ഒരു നിമിഷം ഞാനിത് ഒന്ന് ഒന്ന് ചോദിച്ചോട്ടെ. 26-30 വയസ്സുള്ള ഒരു മനുഷ്യൻ, അയാളുടെ ബാല്യകാലം എങ്ങനെയായിരുന്നോട്ടെ, കൗമാരം എന്തായിരുന്നോട്ടെ, അയാൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോട്ടെ, പക്ഷെ അയാൾക്ക് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാനുള്ള പ്രായം 26 വയസ്സോ 30 വയസ്സോ ഉള്ള ഒരു മനുഷ്യന് ഇല്ല എന്ന് പറയരുത്. എത്ര എത്ര ബാഡ് എക്സ്പീരിയൻസിലൂടെ വളർന്നു വന്നാലും അവൻ സോഷ്യൽ ഒരു ലൈഫ് നടത്തണമെങ്കിൽ അവന് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കണം. അപ്പോ അവന് ഇത് ശരിയാണെന്ന് തോന്നി, ഇവന് ഇത് ചെയ്യാം, കാരണം ഇതിന് ഒരു ശിക്ഷ എനിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ചിന്താഗതി അവൻ ഉണ്ടായത് കൊണ്ടല്ലേ അവൻ ഇത് ചെയ്യുന്നത്. ഞാൻ ആ 17-year-old ബോയുടെ കാര്യം ഞാൻ എൻ്റർലി ഡിഫറെന്റ് ആണ് എനിക്ക് അതിനുള്ള അഭിപ്രായം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്രേ ഉള്ളൂ, 26-30 വയസ്സായ ഒരു മനുഷ്യൻ്റെ എങ്ങനെയോ അവന്റെ ജീവിതം ആയിക്കോട്ടെ, പക്ഷെ അവന് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി ആയിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ജോസഫ് ജോസഫ്, താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ ആദ്യം പറഞ്ഞത് ഡെത്ത് പെനാൽറ്റിക്ക് പകരം മറ്റ് ശിക്ഷാവിധികൾ കൊടുക്കണം എന്ന ഒരു അഭിപ്രായമാണ് താങ്കൾ ഉന്നയിച്ചത്. ഇതിൽ ഞാനൊരു കാര്യം ഉള്ളത്, ഇപ്പോൾ അജ്മൽ കസബ് പോലുള്ള ഒരു കേസ്, മുംബൈ ഭീകരാക്രമണ കേസിൽ വധശിക്ഷ നടപ്പാക്കി. ആ വധശിക്ഷ നടപ്പാക്കുന്നതിന് പകരം ആ ഒരു കുറ്റവാളിയെ ജീവിതകാലം മുഴുവൻ ജയിലിൽ പാർപ്പിക്കുകയാണെങ്കിൽ പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ചെലവ്, കാരണം ഒരു ദിവസം കസബിനെ സുരക്ഷിതമായി ജയിലിൽ പാർപ്പിക്കുന്നതിന് ലക്ഷങ്ങൾ ചെലവായി എന്നാണ് കണക്കുകൾ. ഇത്രയും വലിയൊരു തുക പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്ന് പോകുന്നു, അതിനെ താങ്കൾ അനുകൂലിക്കുമോ?
ഞാൻ അതിനു മുമ്പ് ബിനു പറഞ്ഞ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഒരു കാര്യം പറഞ്ഞിട്ട്
തീർച്ചയായും
ഇവിടെ സ്ത്രീകൾക്ക് നേരെയുള്ളതായ ആക്രമണങ്ങളെ പറ്റി സൂചിപ്പിച്ചു. ഇത് ഇന്ത്യയെ പോലുള്ളതായ ഒരു രാജ്യത്ത് നൂറ്റാണ്ടുകളായിട്ട് നിലവിലിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ആദ്യം തുടങ്ങിയുള്ള ഒരു പുരുഷ മേധാവിത്വത്തിന്റെ ഒരു പരിണിത ഫലമാണ് ഈ സ്ത്രീകൾക്കെതിരെയുള്ളതായ ആക്രമണം, അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നു ആ രീതിയിലുള്ളതായ ഒരു പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നതായ ഒരു ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പാർലമെന്റിൽ പോലും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതായ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെ എങ്ങും അത് വേണ്ട വിധത്തിലുള്ളതായ വിജയം അതിന് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു മൊത്തം മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സാമൂഹ്യമായ ഒരു അടിത്തറ, അതിലൂടെയുള്ളതായ ഒരു മാറ്റം ആളുകളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ നിയമ സംഹിതകൾക്ക് അതുപോലെ തന്നെ ആളുകളുടെ മനോഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ദിജു പറഞ്ഞ ഈ വിഷയത്തിൽ കസബിനെ തൂക്കിലേറ്റിയത് കൊണ്ട് ആ നികുതി പണത്തിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ ചെലവാക്കിയിരുന്ന പണം നമുക്ക് ലാഭിക്കാനായിട്ടൊന്നും, പക്ഷെങ്കിൽ അദ്ദേഹത്തിന് ആ ശിക്ഷ നൽകിയതിലൂടെ എന്താണ് നമുക്ക് നേടുവാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായ ആളുകൾ മുഴുവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞോ, അല്ലെങ്കിൽ അതിന്റെ ഒരു പരിധി.
ഞാൻ അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. വിൽ വി അച്ചീവ് ദ ഒബ്ജക്റ്റീവ്?
അതെ,
അത് സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇമോഷണൽ ആയിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേനും ഒക്കെ ശരിയാണ്. ഇനി ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയെ ലുക്കാഫ്റ്റർ ചെയ്യുന്നതിന് ക്രോഴ്സ് ഓഫ് മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതുകൊണ്ടൊരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നില്ല, ഒരു നിയമ സംഹിതയ്ക്കും 100% അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ എന്തേരം സ്ഥലങ്ങളിലാണ് ഇപ്പം നമ്മൾ ചെയ്തു, ഓക്കെ അതൊരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ആ പ്രോബ്ലം ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം അതൊരു സൊല്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ ടെമ്പററി ഇമോഷണൽ ആയിട്ട് നമുക്കങ്ങ് ആശ്വസിക്കാം.
തീർച്ചയായും ഡോക്ടർ മനോജ് കുമാർ, അതിൽ താങ്കൾ നേരത്തെ പറഞ്ഞത് തന്നെ മറ്റു ശിക്ഷ കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ മറ്റ് ശിക്ഷകൾ കൊടുത്തിട്ട് മറ്റ് ശിക്ഷകൾക്ക് ശേഷം ഒരുപക്ഷെ ജയിലിൽ 14-15 കഴിഞ്ഞ് തടവ് ശിക്ഷ അനുഭവിച്ചവർ പുറത്തിറങ്ങി വീണ്ടും അതേ കുറ്റങ്ങൾ ചെയ്യുന്ന കാര്യമുണ്ട്, അതുപോലെ തന്നെ വലിയ ശിക്ഷകൾ കിട്ടിയതിനു ശേഷവും മറ്റുള്ളവർ അതേ കുറ്റം ചെയ്യുന്ന സ്ഥിതിയുമുണ്ട്. ഡൽഹി കൂട്ടബലാത്സംഗ കേസിൽ ആ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും പ്രതികളെയെല്ലാം ഉടൻ തന്നെ പിടിക്കുകയും കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് എല്ലാവർക്കും ഉറപ്പാക്കുകയും ചെയ്ത ശേഷം പിന്നീടുള്ള ദിവസങ്ങൾ നോക്കിയാലും ഇന്ത്യയിൽ ബലാത്സംഗങ്ങൾക്കോ അല്ലെങ്കിൽ മാനഭംഗങ്ങൾക്കോ ഒരു കുറവും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും മറ്റ് ശിക്ഷകളെയൊന്നും ആൾക്കാർ ആരും പേടിക്കുന്നില്ല എന്നതിന്റെ ഒരു തെളിവ് കൂടിയല്ലേ ഇത്, ഡോക്ടർ മനോജ് കുമാർ?
തീർച്ചയായിട്ടും ഇത് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളുടെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1% ആളുകൾ ഒരു ഹീറ്റ് ഓഫ് ദി മൊമെന്റ് ആണ് ഇത് ചെയ്യുന്നത്. അവരാ സമയത്ത് ഇതിന്റെ കോൺസിക്വൻസസ് ആലോചിക്കുകയോ അല്ലെങ്കിൽ ഇതിനുശേഷം എനിക്ക് മരണശിക്ഷ കിട്ടുമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ നമുക്ക് കിട്ടുമെന്നോ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുന്നില്ല. അവർ ഹീറ്റ് ഓഫ് ദി മൊമെന്റ് ബോൺസ് ഓഫ് കുറ്റകൃത്യങ്ങളാണ് അവർ നടത്തുന്നത്. എന്നാൽ വേറെ ഒരു ശതമാനം ആളുകൾ ഇത് വളരെ പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് ചെയ്യുന്ന, അതായത് സോഷ്യോപത്ത് അല്ലെങ്കിൽ സൈക്കോപത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ്. അത്തരം കുറ്റകൃത്യങ്ങളിൽ ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആളുകളിൽ, ആ ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകളിൽ ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ളവരിൽ വീണ്ടും ഇത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആ ഒരു പണിഷ്മെന്റിന് ശേഷം ഉണ്ടാവാനുള്ള സാധ്യത അത്രയധികം കാണുന്നില്ല. അപ്പൊ ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ആ ഒരു ഒറ്റ കുറ്റകൃത്യത്തിന് ശേഷം അയാളിനെ അസസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാനും ബുദ്ധിമുട്ടുണ്ട്.
പക്ഷെ ഡോക്ടർ, അതോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കാവുന്നത്, സ്ഥിരമായി തിരിച്ചറങ്ങിയ ശേഷം വീണ്ടും അതേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു, അത്രയും ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ എല്ലാ ജീവിതകാലം മുഴുവൻ തടവിൽ പാർപ്പിക്കണമെന്നുള്ളതാണോ?
തീർച്ചയായിട്ടും അത്തരം സാധ്യതകളുള്ള കുറ്റവാളികളെ തീർച്ചയായിട്ടും അവരെ കണ്ടെയ്ൻ ചെയ്യണം. മാത്രമല്ല ഇതിൽ ഈ പണിഷ്മെന്റിന്റെ വേറൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് അവരുടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ആണ്. ആ ഒരു ആസ്പെക്ടിൽ നമ്മൾ എത്രമാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളായിട്ട് ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തതിൽ നിന്ന് വളരെയധികം റിമോഴ്സ് തോന്നുകയും അതിന് ഇമ്പ്രൂവ് ചെയ്യണം തോന്നുകയും അതിനുശേഷം അവർക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള റീഹാബിലിറ്റേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നമ്മൾ ആ ഒരു അവസരം നമ്മുടെ നാട്ടിൽ ഒരുക്കി കൊടുക്കുന്നുണ്ടോ? അതിന് എന്തുമാത്രം സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്? ഇത് ഒരു കുറ്റകൃത്യം ചെയ്തു, നമ്മൾ അവരെ പിടിച്ചു, അവരെ പണിഷ് ചെയ്തു, അതിനുശേഷം വി ഫോർഗെറ്റ് അബൌട്ട് ദം ഓർ വി ഫോർഗെറ്റ് അബൌട്ട് എനി അതർ ഇഷ്യൂസ് വിച്ച് ഹാസ് കോൺട്രിബ്യൂട്ടഡ്.
അതെ അതെ, അത് തന്നെയാണ്. ബിനു ആണ് ഇപ്പോൾ ഇതിനകത്ത് വധശിക്ഷ, ഈ പ്രത്യേകിച്ചും ഇത്തരം കേസുകൾ വധശിക്ഷ നൽകണം എന്നൊരു അനുകൂലിക്കുന്ന ഒരാൾ. ബിനുവിനോട് ഇതുമായി ബന്ധപ്പെട്ട്, ഡോക്ടർ പറഞ്ഞുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ, ഒരു വ്യക്തി കുറ്റം ചെയ്തതായി കണ്ടെത്തുകയും വധശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നു, പല രാജ്യങ്ങളിലെയും നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തുന്ന ഒരു വ്യക്തി ഒരുപാട് കാലത്തിന് ശേഷം അയാൾ ആ കുറ്റം ചെയ്തിട്ടില്ലായിരുന്നു എന്ന് തെളിഞ്ഞ സാഹചര്യങ്ങളുണ്ട്. ഈ കേസിൽ തന്നെ വധശിക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ തെളിവുകൾ മാറി വരികയും അയാൾ ആ കുറ്റം ചെയ്തില്ലായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കൊടുത്ത വധശിക്ഷ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ ബിനു.
ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ ബിജു, ഒരാൾക്ക് ജീവപര്യന്തോ അല്ലെങ്കിൽ അയാളെ ഒരു കേസിൽ നിന്ന് തെളിവില്ലാതെ അയാളെ രക്ഷപ്പെട്ടു, പക്ഷെ അയാളാണ് അതില് ഒറിജിനൽ അതിനകത്തുള്ള പ്രതി. നമുക്കിത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, അതായത് ഈ ഇതിനകത്ത് വധശിക്ഷയോ അനുകൂലിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതുവരെ കിട്ടാത്തൊരു ഇത് മീൻസ് ഒരു ശിക്ഷ ആയതുകൊണ്ടും ഒരു സ്ത്രീ എന്ന നിലയിൽ ആയിരിക്കാൻ എനിക്ക് അത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു വികാര ഉൾക്കൊണ്ടിട്ടായിരിക്കാം ഞാൻ അത് സംസാരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ചോദിക്കുകയാണ്, നമ്മള് ഒരു പെൺകുട്ടി പ്രതികരിച്ചു കഴിഞ്ഞാൽ തന്നെ അവളെ അടിച്ചമർത്തുന്ന ഒരവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇനി ഇതിൽ നിന്ന് ഞാൻ പറയാണ്, ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് തന്നെയല്ല സ്ത്രീകൾക്ക് ഏത് പ്രായത്തിലുള്ള അവരുടെ അവർക്കൊരു കോൺഫിഡൻസ് അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുകയല്ലേ ചെയ്യുന്നത്.
സോജൻ, താങ്കൾക്ക് എന്താണ് സോജൻ ഇതേക്കുറിച്ച് മറുപടി പറയാൻ കഴിയുന്നത്?
ബിനു പറഞ്ഞത് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം സ്റ്റഡി റിവീൽസ് ഈ അറബ് കൺട്രിയിലൊക്കെ ആണെങ്കിൽ പോലും പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്നുള്ള പ്രിൻസിപ്പിൾ ആണെങ്കിൽ പോലും സ്റ്റഡി റിവീൽ ചെയ്യുന്ന അവിടെ ക്രൈം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം എനിക്ക് തോന്നുന്ന ഒരു പൊതുവേ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, ദ ലോസ് ടുഡേ ആർ ടു ലീനിയൻസ്. അപ്പം അതാണ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടായ ഇന്നത്തെ ഒരു വേൾഡ് വൈഡിലൊരു ഒരു പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അത് ലോ സ്ട്രിക്റ്റ് ആയി ഇല്ലേ ഹാർഷ് ആൻഡ് ക്വിക്ക് പണിഷ്മെന്റ് കൊടുത്ത് പൊതുവെ ഒരു അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിട്ട് ഉണ്ടാകണമെങ്കിൽ ഒരു സോഷ്യൽ ചേഞ്ച്, ഇല്ലെങ്കിൽ അതിന് നമ്മൾ ഉൾക്കൊള്ളുന്ന പൊളിറ്റീഷ്യൻ സൊസൈറ്റിയിലെ സിവിലിയൻസ് എല്ലാവരും കൂടി ഒരു സോഷ്യൽ ചേഞ്ചിന് നമ്മളൊക്കെ ഭാഗവാക്കുകളാകണം.
ഡോക്ടർ മനോജ് കുമാർ, ഒരു പ്രതിക്ക് ഒരു കുറ്റം ചെയ്യുമ്പോൾ ഈ കുറ്റത്തിന് എനിക്ക് വധശിക്ഷ കിട്ടും എന്ന ഒരു പേടിയുള്ളതും ഞാൻ കുറച്ചുകാലം ജയിലിൽ കിടക്കേണ്ടി വരും എന്ന ഒരു പേടിയുള്ളതും തമ്മിൽ അവരുടെ മനസ്സിൽ കുറ്റം ചെയ്യുന്നതിനെ തടയാൻ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലേ?
നമ്മളത് ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ശതമാനം ആളുകളിൽ അത് ഒരു പേടിയായിട്ട് അവരെ സ്റ്റോപ്പ് ചെയ്യാം. എന്നാൽ വേറൊരു ശതമാനം ആളുകളിൽ ആ കുറ്റകൃത്യം പണിഷ്മെന്റ് കിട്ടും എന്നുള്ളതും എന്നതിനുപരിയായിട്ട് ഞാൻ പിടിക്കപ്പെടാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ പിടിക്കപ്പെട്ടാൽ മാത്രമേ എനിക്ക് പണിഷ്മെന്റ് കിട്ടുള്ളൂ. പണിഷ്മെന്റ് കിട്ടുക എന്നുള്ളതല്ല, കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ഞാൻ കുറ്റത്തെ മറച്ചു വെക്കാൻ, അല്ലെങ്കിൽ ആ ഒരു റേപ്പ് ചെയ്തു, റേപ്പ് ചെയ്തതിനു ശേഷം ആ ഒരു പർട്ടിക്കുലർ ആളേനെ ഞാൻ മേർഡർ ചെയ്യുകയാണെങ്കിൽ എവിഡൻസ് എനിക്ക് കളയാൻ കഴിയും എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ ചില ശതമാനം ആളുകളിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ അത് കൂടുതൽ ചെയ്യാനുള്ള പ്രവണത കൂടുന്നുണ്ട്. അപ്പൊ ഇതിൽ രണ്ട് ഡബിൾ എഡ്ജ് സോർഡ് ആണ് ഇത്. ഒരു ഒരു പരിധി വരെ ഒരു ഡിറ്ററന്റ് ഉണ്ട്, എന്നാൽ ചില ശതമാനം ആളുകളിൽ ഇത് ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ക്വസ്റ്റ്യൻ ടു ആൻസർ.
പെട്ടെന്ന് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമല്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് എല്ലായിടത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട സജീവമായ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു വിഷയം തുടർന്നും ചർച്ചകളിൽ ഉണ്ടാകുമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം പ്രസക്തമായ അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.
നന്ദി, നമസ്കാരം.